ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും തിരുവനന്തിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശീയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശീയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായതിന്റെ അടിയാരോട് കരുണയെന്ന് വെച്ച രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരുപക്ഷം സ്ലോകത്തിലെ പുലഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടനെ ഞങ്ങളെ അരിച്ചുകൊള്ളണമേ. നല്ല അജിശക്തിയും മോഹത്വനേക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ മേസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ദർശനമായ നമ്മുടെ കർത്താവായി ശേഷിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതുമുള്ള ഇനി ഓർത്ത് പറയുമേ തമ്പുരാന്റെ അമ്മ. പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ജനപ്രാരണമെന്ന് ഉപേക്ഷിച്ചുകൊള്ളണമേ. അമ്മീ ബാറിക്കുമോർ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗീയതാവ്. ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നതിനേക്കാളുപരി നീ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും നാളുതോറും ഞങ്ങളുടെ ഭാരങ്ങളെ വഹിച്ച് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന എല്ലാ നന്ദിയുടെ സ്തോത്രം. ദൈവമായ കർത്താവെ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഞങ്ങളെപ്പോഴും തിരിച്ചറിയുന്നു. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപസിക്കേണ്ടതായ ആവശ്യമില്ല. കർത്താവെ നീ ഞങ്ങളുടെ കൂടെയുള്ള വലിയ സന്തോഷത്തിൽ ഞങ്ങളായിരിക്കുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ വാക്കുകളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും എല്ലാം ക്രമീകരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന്. ശിഷ്യന്മാരെ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയതിന് പ്രകാരവും ഞങ്ങൾ ഞങ്ങളുടെ പഴയ തൊഴിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന്റെ നേതൃത്വത്തിലെ ഏഴ് ശിഷ്യന്മാര് കടലിലേക്ക് പോയപ്പോൾ കർത്താവെ അവരുടെ അരുക്കിൽ ചെന്നിട്ട് എന്റെ തിരുസാന്നിധ്യത്താൽ കർത്താവ് അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തിയതുപോലെ എന്റെ കൃപയും അനുഗ്രഹവും കർത്താവെ ഞങ്ങളോടും കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിരാശയുടെയും പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിൽ കർത്താവ് എവിടെ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ കർത്താവെ ഞങ്ങൾക്ക് അഖിലയിലെ കടലിന്റെ നീളവും ആഴവും പരപ്പും എല്ലാം അറിയാമെങ്കിലും ഒരു ചെറുമീനിനെ പോലും പിടിക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. തമ്പുരാൻ ഞങ്ങളുടെ പടകിനോട് ചേർന്ന് നടക്കണമേ. എന്റെ കർത്താവെ ഇനി ഞങ്ങളുടെ പടകിൽ തന്നെ ഉണ്ടായിരിക്കണം. ദൈവമേന്നൊരു തിരുസാന്നിധ്യം അറിഞ്ഞ് വലതുഭാഗത്തേക്ക് നീക്കി വലയിറക്കുവരെന്ന് കൽപ്പിക്കുമ്പോൾ 153 പെരുത്ത ആ വലിയ മത്സ്യക്കൂട്ടം ലഭ്യമായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾ രാത്രി മുതൽ വെളുക്കുന്നിടം വരെ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്തപ്പോൾ കർത്താവ് ഞങ്ങളെ കരുതുന്ന നല്ല ദൈവമാകാൻ എന്നെ ശ്രദ്ധിക്കും. കർത്താവെ നിന്റെ ശക്തി ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കനലിൽ ചുട്ട അപ്പവും മീനും ഞങ്ങൾക്ക് വേണ്ടി നീ കരുതിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പിടിച്ചു കുറച്ച് കൊണ്ടുവരുമെന്ന് അവിടുന്ന് കൽപ്പിച്ചല്ലോ. ഞങ്ങൾക്കുള്ളത് കർത്താവെ നിനക്ക് നൽകുവാൻ്റെ പൂർണ്ണം സഹായിക്കണം. നീ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോഴും ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നീ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പോലെ നിന്റെ കരുണയാൽ കർത്താവെ ഞങ്ങളുടെ ജീവിതം അത് അനുഗ്രഹീതമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് നിന്റെ അത്ഭുതങ്ങളെ കൂട്ടിച്ചേർക്കണം. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും ദൈവിക നൽവരങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണം. കർത്താവെ ഇന്ന് രാത്രിയിലും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യണം. എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ അധ്വാനിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളായിരിക്കുമെന്ന് കരുതുമ്പോഴും നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമായി ഞാൻ ചോദിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി അപ്പവും മീനും എല്ലാം കരുതി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നു ഇപ്പോൾ പിടിച്ചത് കുറച്ച് കൊണ്ടുവരികയും ഞങ്ങളുടെ പഠന ക്ലാസ്സുകളും ഞങ്ങളുടെ വേദപുസ്തക ചിന്തകളും ഞങ്ങളുടെ അധ്വാനങ്ങളും ഞങ്ങളുടെ ദൈനംദിനമായ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജോലി കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബജീവിതവും ഞങ്ങൾ ചെയ്യുന്ന പലം കൈകൊണ്ട് ഇടങ്കൈകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എല്ലാം ഇപ്പോൾ ഞങ്ങൾ അധ്വാനിച്ചതാണല്ലോ കർത്താവ്. എല്ലാം തിരുമുമ്പാകെ കൊണ്ടുവരുന്നു. അമ്പരാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, തലവരങ്ങളാൽ വഴി നടത്തണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനം പരിശുദ്ധ സഹായിക്കുമെന്നേ. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരെ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ക്രൈസ്റ്റ് ജീസസ് റിസൾട്ട്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ധ്യാനം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം നമുക്കറിയാം. പ്രാർത്ഥനയിൽ ഓർത്തുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മള് വേദഭാഗത്തിൽ നിന്ന് ഞായറാഴ്ച ദൈവാലയങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് പോലെ ഇപ്പോൾ പിടിച്ചത് കുറച്ച് കൊണ്ടുവരുമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് കരയിൽ നിൽക്കുന്നുണ്ട്. നമ്മള് രാത്രി മുതൽ വെളുപ്പിനെ വരെ കടന്ന് അധ്വാനിച്ചിട്ടും ഗലീല കടലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ എവിടെ വലയിറക്കിയാൽ ഏത് മീനുണ്ടെന്ന്, ഓരോ പാറയുടെ അടിയിലും ഏത് മീൻ നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ കർത്താവിന്റെ തിരുസാന്നിധ്യം ഇല്ലെങ്കിൽ അതൊന്നും നമ്മുടെ വലയിൽ കയറുകയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രയോജനപ്രദമായി തീരുവാൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാം. അത് കർത്താവാകുന്നു, ദാറ്റ് ഈസ് ലോർഡ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ സത്യ സിനിമയുടെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ഇറ്റ് ഈസ് ദ ലോർഡ് എന്ന, അത് കർത്താവാകുന്നു എന്ന. അത് നമ്മളൊന്ന് തിരിച്ചറിയാൻ, കർത്താവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് അനേകര് എന്നെ കേൾക്കുന്നത് എന്തെങ്കിലും നിരാശയോടെ, ചെറുതോ വലുതോ ആയ നിരാശയോടെയാണെങ്കിൽ, അത്ര അധ്വാനിച്ചിട്ടൊന്നും കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, തീർച്ചയായും നിങ്ങൾ അധ്വാനിച്ചത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൽപ്പനയാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 153 വലിയ മത്സ്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കർത്താവിന്റെ കൃപയാൽ തന്നെയാ. നമ്മുടെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല, കർത്താവിന്റെ കൃപയാൽ ലഭ്യമായത് കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു നാഴികയുണ്ട്. ഇപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും വലിയ പെരുത മീൻകൂട്ടം കിട്ടിയെങ്കിൽ കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൊടുക്കുവാനും, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയാം, അത് കർത്താവാകും എന്ന് തിരിച്ചറിഞ്ഞ് അവൻ നമ്മളോട് കൽപ്പിക്കുന്നതിന്റെ പ്രകാരം ചെയ്യാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ അത്ഭുതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുന്നു. അടുത്ത ആഴ്ചയിലൊക്കെ കർത്താവിന്റെ തിരുസാന്നിധ്യമുള്ള രണ്ട് ഞായറാഴ്ചകൾ കൂടി നമ്മൾ ഓർക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയിലെ പത്രോസിനെ ധൈര്യപ്പെടുത്തി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ആ ഒരു കാര്യം, അത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. നമ്മളുടെ ശിശുസ്ഥാനം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വായിച്ചതിന്റെ തുടർച്ച തന്നെയാണ്. അതിന്റെ പിന്നത്തെ ആഴ്ചയിൽ കർത്താവ് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് വീണ്ടും കുർബാനയുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പം ഖണ്ഡിച്ച് അവർക്ക് കൊടുത്തപ്പോഴ് അവരുടെ കണ്ണ് തുറന്നു. അത്രയും വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പം പ്രാപിച്ചപ്പോഴവർക്ക് കണ്ണു തുറന്നു. ആ വലിയ അനുഭവത്തിലേക്കൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത ഈ ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളത് എപ്പോഴും ഓർക്കുക. നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം ആ രീതിയിൽ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചുകൊണ്ടിരുന്ന ശിശുസ്നാനം എന്നുള്ള വിഷയം നമ്മൾ ആരംഭിച്ചു. എന്താണ് സ്നാനം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പാപങ്ങളിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:28 28-29 വാക്യങ്ങളിൽ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. മക്കളെന്നുള്ളത് ഇൻഫൻസ് എന്നുള്ളത് അറ്റക്കന എന്നുള്ള ഗ്രീക്ക് വാക്ക ഉപയോഗിച്ചേക്കുന്ന ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. അപ്പം മാമോദീസ സ്നാനം നമ്മുടെ പാപവിമോചനം ആണ്. ഏത് പാപവിമോചനം? മാമോദീസ ഒരിക്കൽ പാപമോചനത്തിലുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ എഫേസ് ലേഖനത്തിൽ 4:5 വാക്യത്തിൽ പറയുന്ന പോലെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നു. ഏത് പാപത്തിന്റെ മോചനം? ഒറിജിനൽ സിന്നിൽ നിന്നുള്ള വിമോചനമാണ് ഇത് മാമോദീസയിലൂടെ ലഭ്യമാറുന്നത്. അതോടൊപ്പം ജലസ്നാനം കൊണ്ട് സത്യാംഗമായിട്ട് മാറുകയും ഉടമ്പടിയിലേക്ക് നമ്മൾ വരികയും മോറനഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ തർക്കം നിലനിൽക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അറിയാൻ മേലാത്ത ആൾക്കാർക്ക് സ്നാനത്തിന്റെ നൽവരങ്ങൾ, ദ ഗിഫ്റ്റ് ഓഫ് ദി ബാപ്റ്റിസം, അത് നമുക്ക് ലഭ്യമാകുമോ എന്നുള്ളതാണ്. കൃപകള്, ഗ്രേസസ് ഓഫ് ദി ബാപ്റ്റിസം നമുക്ക് ലഭിക്കുമോ എന്നുള്ളതായിരുന്നു തർക്കം. അത് കുഞ്ഞുങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളത് നമ്മൾ അനേക വേദവചനങ്ങളിൽ നിന്ന് കണ്ടു. ഗലാത്യർ 1:15, 1 ലൂക്കോസ് 1:15, ഇവിടെയൊക്കെ പൗലോസും എനസ്കിയിലും യോഹന്നാനും എല്ലാം ഉദരത്തിൽ നിന്ന് പുറത്തു വരും മുൻപേ തന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടും നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടത് അപ്പോസ്തല പ്രവൃത്തി 2:29 പറയുന്ന പോലെ ആ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണെന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ട് ആവർത്തന പുസ്തകം 29:9-12 വാക്യങ്ങളില് ഇസ്രയേലിലെ എല്ലാ പുരുഷന്മാരും പ്രമാണികളും പുരോഹിതന്മാരും സകല മനുഷ്യരും അവരെ സ്ത്രീകളും കുഞ്ഞുങ്ങളും വിറക് വെട്ടുന്നോ തുടങ്ങി വെള്ളം കോരുന്നോ വരെ എല്ലാവരും ആ ഉഭയസമ്മതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യതയുള്ളവരാണെന്ന് നമ്മൾ കണ്ടു. വീണ്ടും കർത്താവുമായിട്ടുള്ള കവനന്റിലേക്ക് വരാൻ പ്രായം ഒരു തടസ്സമേ അല്ല എന്നുള്ളതിന് അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ഉൽപ്പത്തി പുസ്തകം 17:7-14 വാക്യങ്ങളാണ്. അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യം, നീയും നിന്റെ ശേഷം സന്തതിയും മധ്യേയുള്ള നമുക്ക് മധ്യേയുള്ള എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ പ്രമാണമാവിത് എന്ന് പറഞ്ഞിട്ട് പറയുക, നിങ്ങൾ ഈ പുരുഷ പ്രജയൊക്കെയും എത്ര ദിവസം പ്രായമാകുമ്പോൾ 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. സർക്കംസിഷൻ എന്ന് പറയുന്നത് 8-ാം ദിവസം തന്നെ ആ ഉഭയസമ്മതത്തിലേക്ക് വരേണ്ടതാണ്. അപ്പോ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഉഭയസമ്മതത്തിലേക്കും വരാനുള്ളത്. ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെയോ ജനിക്കുന്നതിന് മുൻപേ തന്നെയോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കുന്നതിനായ കർത്താവ് അത് സാധിക്കും. ഞാൻ ആദ്യമേ എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു, ഇതൊന്നും എനിക്ക് ബോധ്യം വന്നിട്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോഴാ എനിക്ക് ഏതാണ്ട് ഗിഫ്റ്റ് കിട്ടിയെന്നൊന്നും പറയാതിരിക്കാൻ വേണ്ടി തന്നെ, നമുക്കൊന്നും അറിവില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മാതാപിതാക്കന്മാർ വിശ്വാസത്തോടു കൂടി ചെയ്യും. എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളെ സ്നാനം മുക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. 1 കൊരിന്ത്യർ 7:14 അഗൈൻ ഇന്ന് നമ്മൾ വീണ്ടും അത് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ ഇല്ലെങ്കിൽ അശുദ്ധരെന്ന് വരും, ഇപ്പോഴവർ വിശുദ്ധരാണെന്നുള്ളത് കണ്ടു. അതായത് വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രജാതികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒക്കെ വന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ച് വരുന്നവരുടെ മക്കളെ അശുദ്ധരായിട്ട് മാറ്റി നിർത്തേണ്ട, അവർ വിശുദ്ധർ തന്നെയാണ് എന്നുള്ളത് അവിടെ പറയുന്നു. ആദ്യത്തെ ഒരു തലമുറ പുതിയൊരു വിശ്വാസമാണല്ലോ പ്രചരിക്കപ്പെട്ടത്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അത് പ്രായമായവരൊക്കെ ആയിരുന്നു ആദ്യം കൂടുതൽ പേരുവേറ്റതായിട്ടാണ്. നമ്മള് സ്നാനത്തിന്റെ കാര്യത്തിലൊക്കെ പ്രായമായവരുടെ കാര്യമാണ് കൂടുതലായിട്ടും കാണുന്നതെങ്കിലും ധാരാളം പേര് അവരുടെ കുടുംബത്തോടുകൂടി സ്നാനമേറ്റ കാര്യമൊക്കെ അത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. പിന്നീട് അടുത്ത ഒരു തലമുറ വന്നു കഴിഞ്ഞ ദിവസം എഴുതിയതിന് ശേഷം, പുതിയ നിയമമൊക്കെ എഴുതപ്പെട്ടതിന് ശേഷം അടുത്ത തലമുറകളിലേക്ക് വന്നപ്പോ അപ്പനും അമ്മയും സ്നാനമേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുറജാതികളായിട്ട് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അതിനു മുമ്പേ ഒരുപക്ഷെ അവര് മരിച്ചു പോകുന്നതായ ചില സാഹചര്യം ഉണ്ടാകുന്നു, അവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കാതിരിക്കുന്നു, ഇങ്ങനെയൊക്കെ വന്നപ്പോഴത് എല്ലാം കൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭയിൽ നടത്തിപ്പുള്ള ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ് ശിശുക്കൾക്കുള്ള സ്നാനവും കൂടി കൊടുത്ത് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം സാധിക്കും എന്നുള്ളതിന് തുടക്കത്തിൽ തന്നെ ഞാൻ കുറെ വാക്യങ്ങൾ റോമാലേഖനത്തിൽ നിന്നും FAC ലേഖനത്തിൽ നിന്നും ഒക്കെ വളരെ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിലുള്ള കുറെ വാക്യങ്ങൾ നമ്മൾ കണ്ടു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് ആ ഉടമ്പടിയിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളത് കണ്ടു. അതൊരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. ഉൽപ്പത്തി പുസ്തകം 17:10. ഹലോ,
എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രതിയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രധർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാവുന്നു. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രതിയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം.
അതാ ദൈവമാത്രം ഉടമ്പടി അടയാളം 8 ദിവസം പ്രായമാകുമ്പോ തന്നെ ദൈവത്തിന് ഉദ്രേഹിതമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിനവരെ തടയരുതെന്ന് പറയുമ്പോ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ അവരെ തടയുന്നില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത്. കേവലം യേശു ചെയ്ത നേരെ ഒരു സഭ പോലെ നമ്മൾ കൊണ്ടാടുകയല്ല. യേശുവിന്റെ വചനങ്ങൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ കൂടി നേരത്തെ ഒന്നിൽ നിന്ന് നമ്മൾ തടയുന്നില്ല, സ്നാനത്തിൽ നിന്ന് തടയുന്നില്ല, മൂറോനഭിഷ പരിശുദ്ധാത്മാവിന്റെ മുദ്രയിൽ തടയുന്നില്ല, വിശുദ്ധ കുർബാനയിൽ തടയുന്നില്ല, മറ്റ് പല സഭകളും ഒക്കെ 13 വയസ്സുവരെയും 15 വയസ്സുവരെയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എല്ലാം ഒന്നും അവർക്ക് തടയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു പരിപൂർണ വ്യക്തി അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ഒരാള് പ്രായപൂർത്തിയായ ഒരു വ്യക്തി പ്രാപിക്കുന്ന എല്ലാ നൽവരങ്ങളും ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് ഉദ്ഘോഷിക്കുന്ന വേറെ ഏതെങ്കിലും സഭയുണ്ടോ? നമ്മുടെ ആരോഗ്യ സമ്മതം ഒന്നും ഇതിനകത്തൊരു പ്രശ്നമേ അല്ല. എല്ലാം എല്ലാം കൃപയാൽ എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഓർത്തഡോക്സുകാരെ സത്യത്തിൽ, കാരണം നമ്മള് ദൈവത്തിന്റെ കൃപയിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക. മാതാപിതാക്കന്മാര് വിശ്വാസത്തോടുകൂടി ചെയ്ത ആ കാര്യത്തിലൂടെ ദൈവത്തിന്റെ ശക്തി ഞങ്ങളെ വെളിപ്പെട്ടു എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രാർത്ഥനയാല് രക്ഷയുടെയും പാപമോചനത്തിന്റെ ഒക്കെ അനുഭവത്തിലേക്ക് വന്ന കാര്യമൊക്കെ മർക്കോസ് 2:5, മത്തായി 8:5-13, മത്തായി 17:15 അപ്പോസ്തല പ്രവൃത്തി 2:39 ഇതെല്ലാം ഉദ്ധരിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അപ്പം അന്നമ്മ വീണ്ടും പാസ്റ്ററോട് ചോദിക്കുക, അപ്പോൾ ഈ ഉടമ്പടി ഇസ്രായേലിന് ചേലാകർമ്മം നിശ്ചയിച്ചത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ടായിരുന്നോ? അങ്ങനെ പാസ്റ്റർ പറഞ്ഞായിരുന്നു. അത് ശിശുക്കൾക്ക് 8-ാം ദിവസം തന്നെ നൽകണമെന്നുള്ളത് ദൈവകൽപ്പനയായിരുന്നു. സ്തോത്രം സ്തോത്രം ആയിരുന്നു എന്ന് പറയുക. അതൊന്ന് രണ്ടാമത് പറയുക, 1 കൊരിന്ത്യർ 10:2 പറയുന്ന ചെങ്കടൽ സ്നാനം ക്രിസ്തീയ സ്നാനത്തിന്റെ മുൻകുറി ആയിരുന്നു എന്ന അടുത്ത ചോദ്യം. അപ്പൊ ആ വാക്യം ഒന്ന് വായിച്ച് 1 കൊരിന്ത്യർ 10:1 വായിച്ചു.
സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിനും സമുദ്രത്തിനും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു.
അപ്പൊ ക്രിസ്തുവായിരിക്കുന്ന പാറ, ആ പാറമേൽ അടിസ്ഥാനമിട്ട് വന്ന സഭ, ആ സഭയില് ചെങ്കടലിലൂടെ ഉള്ള കടന്നുവരവ് എന്ന് പറയുന്ന ഒരു സ്നാനത്തിന്റെ മുൻകുറിയായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ചെങ്കടൽ സ്നാനം എന്ന് തന്നെ പന്തക്കോസുകാരും ഒക്കെ ഉപയോഗിക്കാറുള്ള വാക്കാണ് ചെങ്കടൽ സ്നാനം. ആ ചെങ്കടൽ സ്നാനം ക്രിസ്തീയ സ്നാനത്തിന്റെ മുൻകുറിയായിരുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നതായ കാര്യം. അപ്പൊ അന്നാമ വീണ്ടും ചോദിച്ചു, ആ ചെങ്കടൽ സ്നാനം ഏറ്റവും ശിശുക്കൾ ഉണ്ടായിരുന്നു എന്ന പാസ്റ്റർ പറഞ്ഞു ഉണ്ടായിരുന്നു. അപ്പൊ അന്നാമ വീണ്ടും പറയുക, ദൈവവുമായുള്ള ആത്മീയ ഉടമ്പടിയിൽ ഉഭയസമ്മതത്തിൽ പ്രായവും പ്രാപ്തിയും ജ്ഞാനവും ഒന്നും തടസ്സമായി നിൽക്കുന്നില്ലെന്ന് ബോധ്യമായോ? സ്നാനത്തിന്റെ മുൻകുറിയായിരുന്ന ചെങ്കടൽ സ്നാനത്തിൽ ശിശുക്കളും ഉൾപ്പെട്ടിരുന്നു എങ്കിൽ ഇപ്പോഴും സ്നാനത്തിൽ ശിശുക്കളെ ഉൾപ്പെടുത്താമെന്ന് ബോധ്യമായോ എന്ന പാസ്റ്റർ പറഞ്ഞോ? അത് ബോധ്യമായി, സ്തോത്രം. എന്നാലും അന്നാമേ, ക്രിസ്തീയ സഭയിൽ ആദ്യം മുതലേ ശിശു സ്നാനം ഉണ്ടായിരുന്നുവെന്ന് എങ്ങനെ അറിയാം? അതിനെന്താണ് തെളിവ്? ഇത്രയും വാക്യം പറഞ്ഞിട്ടും നമ്മൾ ഓർത്തഡോക്സുകാരെ ചില ആന്റിമാരുടെ കാര്യം പറഞ്ഞ പോലെ എന്നാലും വിശ്വസിക്കുകയല്ല. പാസ്റ്റർ വീണ്ടും ചോദിക്കുക, എന്നാലും അന്നാമ്മേ, ക്രിസ്തീയ സഭയിൽ ആദ്യം മുതലേ ശിശു സ്നാനം ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ അറിയാം? അതിനെന്താ തെളിവ്? അതെ അന്നാമ്മ പറയും, ഞാനൊന്ന് ചോദിക്കട്ടെ, വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് സഭാംഗങ്ങൾക്കാണോ അതോ പ്രജാതികൾക്കാണോ? ആലോചിച്ച് പറഞ്ഞാ മതി. എന്നെ പാസ്റ്റർ പറഞ്ഞു, അതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? പ്രജാതികളായ അവിശ്വാസികൾക്കല്ല, സഭാംഗങ്ങൾക്ക് തന്നെയാണ് അപ്പോസ്തലന്മാർ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നാമ്മ പറയുക, ശരി, കൊലോസിയർ 3:18-22 വാക്യങ്ങളിൽ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും മക്കളെയും പ്രത്യേകം പ്രത്യേകം വിളിച്ച് പ്രബോധിപ്പിക്കുന്നു. അതൊന്ന് വായിച്ചേ, കൊലോസ്യർ 3:18.
ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുവണ്ണം കീഴടങ്ങുകയും ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരോട് കയ്പായിരിക്കരുത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുകയും.
ഇവിടെ 3 കൂട്ടരെയും അഭിസംബോധന ചെയ്തു. ഭാര്യമാരെയും അഭിസംബോധന ചെയ്തു, ഭർത്താക്കന്മാരെയും അഭിസംബോധന ചെയ്തു, മക്കളെ എന്ന് അഭിസംബോധന ചെയ്തു. അപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ സഭയുടെ അംഗമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സഭയുടെ അംഗങ്ങളായിരുന്നു കുഞ്ഞുങ്ങൾ, അതിനകത്ത് വേറെ വാക്യം വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് അന്നമ്മ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഭർത്താക്കന്മാരെ വിളിക്കുന്നു, ഭാര്യമാരെ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെയും വിളിക്കുന്നു. അത് ഒരു വാക്യം. വീണ്ടും 1 യോഹന്നാൻ 2:12-14 വാക്യങ്ങളിൽ ബാല്യക്കാരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം പ്രത്യേകം വിളിച്ച് അവർക്ക് എഴുതുന്നു, പിതാക്കന്മാരെ ഒക്കെ വിളിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ, 1 യോഹന്നാൻ 2:12 വാക്യം.
കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവരുടെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു.
അപ്പൊ മൂന്ന് കൂട്ടരെയും വിളിക്കുക എഗെയിൻ അവിടെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ പിന്നെ പുറകിലോട്ട് ഒത്തിരി പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങളെ ബാല്യക്കാരെ പിതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ ഇത് പ്രായത്തിന്റെ ഭേദം അനുസരിച്ചാ വിളി എന്നുള്ളത് കൃത്യമാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാരെയും മക്കളെ നമ്മൾ വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനൊരു കോമൺ യൂസേജ് അല്ല. കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു, കൗമാരത്തിലെത്തിയവരെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു, പിതാക്കന്മാരായവരെ പ്രത്യേകം വിളിക്കുന്നു. എഗെയിൻ എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് അനേക വാക്യങ്ങളിൽ അവിടെ തുടർച്ചയായിട്ട് തന്നെ. അപ്പോൾ ഇത് മുമ്പേ നമ്മൾ കണ്ടു, ഭാര്യയെ പ്രത്യേകം വിളിക്കുന്നു, ഭർത്താവിനെ പ്രത്യേകം വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ പ്രത്യേകം വിളിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം വിളിക്കുന്നു, ബാല്യക്കാരെ വിളിക്കുന്നു, പിതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്നു. ഇനി എഫ് എസ് ആറിന്റെ ഒന്ന് മുതലുള്ള വാക്യം വായിച്ചേ.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിച്ചും അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാക്യത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ
മക്കളോട് പറഞ്ഞു, പിതാക്കന്മാരോട് പറഞ്ഞു. അപ്പൊ അവരെ എല്ലാവരെയും പ്രായഭേദമെന്നി എല്ലാവരെയും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവരെ വിളിച്ച് പ്രബോധിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇവരെല്ലാവരും സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നല്ലോ. ഇനി വീണ്ടും നമ്മൾ ഏറ്റവും പ്രധാന അടുത്ത ആഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു.
അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഇന്ന് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടികളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു.
എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, അവിടെ കൃത്യമാണ്. അവിടെ ആടുകളെ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. മൂന്ന് പ്രാവശ്യം പറയുന്നത്, ഒന്ന് എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, രണ്ടും മൂന്നും പ്രാവശ്യം ആടുകളെ മേയ്ക്ക എന്നുള്ളതാണ് പറയുന്നത്. ഈ സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഒത്തിരി വായിച്ച് സമയം കളയണമെന്നില്ല. അപ്പൊ ആദ്യത്തെ ഈ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത് അർണിയ എന്നുള്ള പിന്നെ ഗ്രീക്ക് വാക്ക, ലിറ്റിൽ ലാംബ് എന്ന അതിന്റെ അർത്ഥം, കുഞ്ഞാടെന്ന് തന്നെ അർത്ഥം. കൊച്ചു കുഞ്ഞാടുകളെയാണ് അർണിയ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിച്ചേക്കുന്നത്. പിന്നീട് ഉപയോഗിച്ചേക്കുന്ന ആടുകളെ മേയ്ക്കുക എന്നുള്ള വാക്ക് പ്രബാക്കിയ എന്നുള്ള വാക്ക്, അത് ഷീപ്പ് എന്ന അർത്ഥം. നമ്മൾ കുറച്ചുകൂടെ പ്രായമായ വലിയ ഷീപ്പിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ വളരെ ക്ലിയർ അതിനകത്ത്. അതുകൂടാതെ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം, ഞാൻ ഇന്നാളി പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കുര്യൻ കോർപ്പിസ്കോപ്പ് കണിയാമ്പറമ്പിൽ അച്ഛൻ എഴുതിയേക്കുന്ന പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് വളരെ കൃത്യമായിട്ട് സുറിയാനിയിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ, എന്റെ കുഞ്ഞാടുകളെ മേയിക്ക, എന്റെ പെണ്ണാടുകളെ മേയിക്ക, എന്റെ ആടുകളെ മേയിക്ക. അപ്പോൾ ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, അതാണ് സഭയെ നയിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ പത്രോസിന് എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന ആ അധികാരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇത് സഭ കൺസിഡർ ചെയ്തേക്കുന്ന ഈ ഭാഗം. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച നമ്മളത് വായിച്ചു കേൾക്കുന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ, കുഞ്ഞാടുകളെ മേയ്ക്ക, ആടുകളെ മേയ്ക്ക എന്നാണ്. പക്ഷെ കൃത്യമായി എന്റെ കുഞ്ഞാടുകളെ, എന്റെ ആണാടുകളെ, എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഇവരെല്ലാവരും സഭയെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ വാക്യങ്ങളിൽ കാണുന്ന പ്രകാരം കുഞ്ഞുങ്ങൾ സഭാംഗങ്ങളായതുകൊണ്ടാണ് അവർക്ക് ലേഖനം എഴുതുന്നതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണുന്നു. ഉടനെ പാസ്റ്റർ പറയുക, അത് സംബന്ധിച്ചു, അതെ എന്നാമ പറഞ്ഞു, എങ്കിൽ ആ ശിശുക്കളും സഭാംഗങ്ങളായിരിക്കണമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിശുക്കൾ സഭാംഗങ്ങളാണ്. അതിന് ഉള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് കൊലോസ്യ ലേഖനത്തിൽ നിന്നും, ഒന്ന് യോഹന്നാനിൽ നിന്നും, എഫേസ്യരിൽ നിന്നും, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ഒക്കെ. നമ്മുടെ കുഞ്ഞുങ്ങൾ സഭാംഗങ്ങളായിരിക്കണമെന്നുള്ള കാര്യം അടിവരയിട്ട് ഓർപ്പിക്കുന്ന കാര്യമാണ്. അപ്പോ സഭാംഗങ്ങളായിരുന്നെങ്കിൽ അവർ സ്നാനപ്പെട്ടവരും ആയിരിക്കണമല്ലോ എന്ന് അന്നാമ്മ ചോദിക്കുക. അന്ന പാസ്റ്റർ പറഞ്ഞു, അതൊരു യുക്തിയാ, അത് പോരാ, കുറെ കൂടി വ്യക്തമായ തെളിവ് വേണം. സ്തോത്രം. അന്നാമ്മ പറഞ്ഞു, പാസ്റ്ററെ, യുക്തിയും ബുദ്ധിയും ചിന്തയും ഒക്കെ ഒരു ദോഷമാണോ? സഭാംഗങ്ങൾക്കാണ് ലേഖനമെന്ന് പാസ്റ്റർ സമ്മതിക്കുക. ലേഖനങ്ങൾ ശിശുക്കൾക്കും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരും സ്നാനപ്പെട്ട സഭാംഗങ്ങളായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇതിൽ കുയുക്തി വല്ലതുമുണ്ടോ? പാസ്റ്റർ എന്താണ് അങ്ങനെ പറയുന്നത്? 1 കൊരിന്ത്യർ 1:2 വായിച്ചേ.
കോരിന്തിലുള്ള ദേവസഭയ്ക്ക് ക്രിസ്തു യേശു വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് തന്നെ എഴുതുന്നത്.
ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട വിളിക്കപ്പെട്ട വിശുദ്ധരായവർക്ക് എഴുതുന്നു. അപ്പൊ രണ്ടു പ്രാവശ്യം അവിടെ പറയാം, സഭയെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തിരിക്കുന്നത് വിശുദ്ധരെന്നുള്ളത്. അതിനകത്ത് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ആണിനും പെണ്ണിനെയും അല്ലെ, പ്രായം പൂർത്തിയായവര് മാത്രമല്ല, അത്ര ബുദ്ധിയും ബോധവും ജ്ഞാനവും ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരെ മാത്രമല്ല വിശുദ്ധരെന്ന് വിളിക്കുന്നത്. സഭയെ ഒന്നടങ്കം വിശുദ്ധരെന്ന് അഭിസംബോധന ചെയ്ത കുറച്ച് വാക്യങ്ങളാണ് ഇനി നമ്മൾ താഴോട്ട് പറയുന്നത്. എഫേസ്യർ 1:1
ദൈവേശത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിന്റെ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്.
വിശുദ്ധന്മാരും വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ മുഴുവനായി, സഭയെ മുഴുവനായി വിശുദ്ധരെന്ന് വിളിച്ചിരിക്കുന്നു. സെയിം തിങ് ആണ്, വായിക്കണമെന്നില്ല. ഫിലിപ്പിയർ 1:1, കൊലോസ്യർ 1:1, ഇവിടെയെല്ലാം ഇതേ സംബോധന, വിശുദ്ധരെന്ന് സഭയെ മുഴുവനായിട്ട് വിളിക്കുക. അപ്പൊ വിശുദ്ധരെന്ന പേര് സ്നാനമേറ്റുള്ളവർക്ക് മാത്രമുള്ളതാണ്. ഇതിന്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ, ഇനി ഇത്രയും പറഞ്ഞിട്ടും ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഈ വാക്യം കേട്ടോ, 1 കൊരിന്ത്യർ 7:14 1 കൊരിന്ത്യർ 7:14 കുഞ്ഞുങ്ങൾ വിശുദ്ധരാണോ?
അവിശ്വാസിയായ ഭാര്യ മുഖാന്തരം
അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെടും.
അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു.
ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. നോക്കിയേ, വളരെ ക്ലിയറാ കാര്യങ്ങൾ, വളരെ ക്ലിയറാ. കൊച്ചു കുഞ്ഞുങ്ങൾ വിശുദ്ധരാണ്. കാരണം എന്നാ, ഭാര്യയും ഭർത്താവും, ഭർത്താവിന് അവിശ്വാസം ഉണ്ടെങ്കിൽ ഭാര്യ മുഖാന്തരം അവരെ വിശുദ്ധീകരിക്കപ്പെടുകയാ. ഒരാള് വിശ്വാസിയാണെങ്കിൽ മറ്റേ ഒരാള്, ഭാര്യ ഭർത്താവോ ആരെങ്കിലും ഒരാളെങ്കിലും വിശ്വാസിയാണെങ്കിൽ പരസ്പരം വിശുദ്ധീകരിക്കപ്പെടുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അശുദ്ധരെന്ന് വരും. ഇപ്പോഴവർ വിശുദ്ധരാകുന്നു. ഒരു സംശയവും ഇല്ലാതെ കൊരിന്ത്യയിലെ സഭയിലെ ആൾക്കാരോട് പൗലോസ് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മക്കൾ, അപ്പോ ഒരാളെങ്കിലും വിശുദ്ധരാണെങ്കിൽ പിന്നെ മക്കൾ വിശുദ്ധരാണെന്ന് പറയുക. അങ്ങനെയെങ്കിൽ രണ്ടുപേരും വിശ്വാസികളായി വിശുദ്ധരായി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരാണെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവരെ സഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതല്ല എന്ന് ഓർപ്പിക്കുക. അപ്പം മാതാപിതാക്കൾ സ്നാനമേറ്റ് വിശുദ്ധരായതിനാൽ അവരുടെ ശിശുക്കളെയും സ്നാനപ്പെടുത്തി വിശുദ്ധരാക്കിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് അന്നാമ പറയുക. ഇത് വേദവാക്യമാണ്, ഇത് കുയുക്തിയല്ല. ഒന്നെ പറഞ്ഞു പറയുക, സ്തോത്രം. കുയുക്തി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുറച്ചുകൂടെ വ്യക്തമായ വേദ തെളിവുകൾ ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ കൊള്ളാം. ഉടനെ അന്നാമ പറഞ്ഞു, വേദപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തതും എന്നാൽ ആദ്യം മുതലേ വിശുദ്ധ സഭയിൽ നിലവിലുള്ളതുമായ കാര്യങ്ങൾ ഇതര തെളിവുകളും അപ്പോസ്തല നടപടിക്രമങ്ങളും മറ്റും കൊണ്ട് ശരിയും സത്യവും എന്ന് നാം വിശ്വസിക്കുന്നു. ശിശുക്കൾ സ്നാനപ്പെട്ട സഭാംഗങ്ങളായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ ശിശുക്കളെ പ്രത്യേകം ബോധിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെ എല്ലാം പറയുന്നതായ കാര്യം, കുഞ്ഞുങ്ങള് വിശുദ്ധരായിട്ട് തീർന്നു, അവരെ മാറ്റി നിർത്തിയിരുന്നില്ല, അവരെ സ്നാനപ്പെട്ട സഭയോട് ചേർന്നിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നതെന്ന് ഉറപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത്ര ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചേക്കുന്നതെങ്കിൽ, സഭ എന്ന് പറയുന്ന വിശുദ്ധരുടെ കൂട്ടമാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തേണ്ടതല്ല, അവർ വിശുദ്ധരാണ്. അപ്പോൾ അവരും സ്നാനപ്പെട്ട് തന്നെയാണ് സഭയോട് ചേർന്നിരുന്നത് എന്നുള്ളത് പറയുകയാണ്. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കുടുംബമായിട്ട് അവർ സ്നാനമേറ്റ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉടനെ ഇതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് പോലെ ഇങ്ങനെ ഭംഗിയായിട്ട് അച്ഛൻ അത് എഴുതിയിട്ടുണ്ട്. ഇത്രയും നേരം ഇല്ലാതിരുന്ന് വേറൊരു ആള് അവിടെ കയറുകയാണ്, അവരുടെ വേലക്കാരൻ പാപ്പൻ എന്നാണ് അവന്റെ പേര്. ഈ സമയം എല്ലാം ശ്രദ്ധിച്ചു നിന്ന വേലക്കാരൻ പാപ്പൻ ടേബിൾ ഫാൻ പാസ്റ്റർ നേരെ തിരിച്ചു വെച്ച് പ്രവർത്തിപ്പിക്കുന്നു. അന്നാമ്മ അവനെ നോക്കുന്നു, അവന്റെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നു. ഇപ്പൊ ടേബിൾ ഫാൻ പാസ്റ്റർ നേരെ വെച്ചു എന്ന് പറഞ്ഞാൽ പാസ്റ്റർ വേർത്തു എന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ അത് അങ്ങനെ ചെയ്തു. ഉടനെ അന്നാമ്മ വേലക്കാരോട് പറഞ്ഞു, പാപ്പ നീ പോയി 2 കപ്പ് ചായ കൊണ്ടുവാ. പാപ്പൻ, കൊണ്ടുവരാൻ കൊച്ചമ്മേ. അവൻ ചായ എടുക്കാൻ പോകുന്നു, പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പാസ്റ്ററെ നോക്കി പറയുന്നു, ഉപദേശിക്ക് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരട്ടെ, നല്ല തണുപ്പാ, നാട്ടിൽ ഭയങ്കര ചൂടായത് കൊണ്ട് ഇതോടെ കേട്ട് വേർത്തു പോയെങ്കില് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോ എന്ന് പാപ്പൻ അവതരിപ്പിക്കുക. എന്നാ എന്നാ പറയടാ, നിന്നോട് പറഞ്ഞ ചെയ്താൽ മതി, എളുപ്പം വേണം. എന്നെ പാപ്പൻ പോകുന്നു. എന്ന പാസ്റ്റർ പറയുക, പോട്ടെ, ശിശുക്കൾ സ്നാനപ്പെട്ടിരുന്നു എന്നുള്ളതിന് വേറെ വ്യക്തമായ തെളിവുകളുണ്ടോ? അന്നാമ്മ പറയാം, പല കുടുംബങ്ങളെയും ഒന്നടങ്കം മാമോദീസ മുക്കിയതായി കാണുന്നു. അതൊന്ന് വായിച്ചേ, നടപ്പുകളുടെ പുസ്തകം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:33 മുതലുള്ള വാക്യം.
അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ള എല്ലാവരും താമസിയാതെ സ്നാനമേറ്റി. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു.
ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം, വളരെ കൃത്യമാണ് വാക്യം. അതായത് ദൈവത്തിൽ വിശ്വസിച്ച് അവർ സ്നാനമേറ്റ്, കാരാഗ്രഹ പ്രമാണിയുടെ കാര്യം അവിടെ പറയുന്നത്. കാരാഗ്രഹ പ്രമാണി വീടടക്കം, സ്നാനമേറ്റ് കർത്താവിൽ ആനന്ദിക്കുന്ന കാര്യം അവിടെ പറയുകയാണ്. ഇനി ലുദിയ എന്ന സ്ത്രീയും കുടുംബവും സ്നാനമേറ്റു. ഇനി 16 അധ്യായത്തിൽ തന്നെ 14-15 വാക്യങ്ങൾ വായിച്ചു.
തുയാതൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവ് വിശ്വസ്ത എന്നെണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർട്ടി എന്ന് അപേക്ഷിച്ച് അവരെ ഞങ്ങളെ നിർബന്ധിച്ചു.
അപ്പോ അവര് അവളും കുടുംബവും സ്നാനമേറ്റു. അപ്പം ആദ്യത്തെ സംഭവത്തിൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വീടടക്കം സ്നാനമേറ്റു നമ്മൾ കണ്ടു, സന്തോഷിക്കുന്നു കാണുന്നു. ലുദിയ കുടുംബം വീടടക്കം സ്നാനമേറ്റു എന്ന് കാണുന്നു. ഇനി 1 കൊരിന്ത്യർ 1:16.
സ്തെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം.
സ്തെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു. അപ്പൊ സ്തെഫാനോസിന്റെ ഭവനക്കാരെ എന്ന് വെച്ചാൽ സ്തെഫാനോസിന്റെ ഭവനത്തിലുള്ളവരെ മുഴുവൻ സ്നാനം കഴിപ്പിച്ചു എന്നർത്ഥം. വീണ്ടും 18-ാം അധ്യായം നടപ്പുകളുടെ പുസ്തകം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18:8, 18-ാം അധ്യായം 8-ാം വാക്യം.
പള്ളിപ്രമാണിയായ കിപ്രോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവ് വിശ്വസിച്ച് കോരിന്തിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു.
അപ്പം പള്ളിപ്രമാണിയായ ക്രിസ്പോസും സകല കുടുംബത്തോടും കൂടെ വിശ്വസിച്ചു, കോരിന്തിൽ പലരും സ്നാനമേറ്റു, അവരെല്ലാവരും സ്നാനമേറ്റു. അതാണ് പള്ളിപ്രമാണിയായ ക്രിസ്പോസും കുടുംബവും സ്നാനമേൽക്കുന്നു. പിന്നെ അരിസ്തോബുലോസിന്റെ കുടുംബം സ്നാനമേറ്റതായിട്ട് റോമർ 16:10 അരിസ്തോബുലോസിന്റെ കുടുംബത്തിന് വന്ദനം കൊടുക്കുന്ന ഒരു സംഭവം വായിക്കുന്നുണ്ട്. അത് വായിച്ച് റോമർ 16:10.
ക്രിസ്തുവിൽ സമ്മതനായ അപ്പലോസിന് വന്ദനം ചൊല്ലുവിൻ, അരിസ്തോബുലോസിന് ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവിൻ.
അരിസ്തോബുലോസിന് ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവിൻ. അപ്പൊ കാരാഗ്രഹ പ്രമാണി കുടുംബം, ലുദിയ കുടുംബം, സ്തെഫാനോസ് കുടുംബം, പള്ളിപ്രമാണിയായ ക്രിസ്പോസ് കുടുംബം, അരിസ്തോബുലോസ് കുടുംബം, പിന്നെ അക്വിലായും പ്രിസ്കില്ലായും അവര് കുടുംബമായിട്ടാണ് നിങ്ങൾ 16-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 16:3-5 വാക്യങ്ങൾ നമ്മൾ വായിച്ച സമയങ്ങളാണോന്നില്ല, ഇന്നത്തെ എഴുതാത്തതാണ് ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോ അക്വിലാസും പ്രിസ്കിലായും അവരുടെ ഭവനത്തിലുള്ള സഭയോടുകൂടെ കുശലം ചോദിക്കുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ വീടടങ്കം സ്നാനപ്പെടുത്തിയ മേൽപ്പറഞ്ഞ ഭവനത്തിലുണ്ടായിരുന്ന ശിശുക്കളെയും സ്നാനപ്പെടുത്തിയെന്ന് ന്യായമായി വിശ്വസിക്കാവുന്നതാണ്. ഉടനെ പാസ്റ്റർ, ആ ഭവനങ്ങളിൽ ശിശുക്കൾ ഉണ്ടായിരുന്നു എന്നോ ഇല്ലായിരുന്നു എന്നോ ഖണ്ഡിതമായി പറയാൻ പ്രയാസമാണ്. ഇതെല്ലാം മുട്ടാപ്പോക്കാണല്ലോ ഇവർ പറയുന്നത്. ഉടനെ അഴിഞ്ഞ അടുത്ത ഉടക്കെടുത്തിട്ടും അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് ശരിയാ. എന്നാൽ അക്കിലാവും പ്രിസ്കില്ലായും പിതാവും മാതാവുമാണെങ്കിൽ അവരുടെ ഭവനത്തിലെ സഭ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവരുടെ മക്കളെയും കൂടെ ഉദ്ദേശിച്ചായിരിക്കണമല്ലോ. എങ്കിൽ അവർ സ്ഥാനപ്പെട്ടവരായിരുന്നിരിക്കണമല്ലോ. ഉടനെ പാസ്റ്റർ പറയാ, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂവെങ്കിലും കുടുംബം എന്ന് പറയാവുന്നതാണ്. ഉടനെ അന്നാമ തിരിച്ചു ചോദിച്ചു, ഈ കുടുംബങ്ങളിൽ ഒന്നിപ്പോലും കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് എന്തിനു ചിന്തിക്കണം? കുടുംബം എന്ന് പറയുമ്പോ പിതാവും മാതാവും കുഞ്ഞുങ്ങളും എന്നൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ശിശുക്കൾ ഉൾപ്പെടുന്നതാണ് കുടുംബം എന്ന് വേദത്തെളിവ് തന്നാൽ മേൽ പറഞ്ഞ കുടുംബങ്ങളിൽ ശിശുക്കൾ ഉണ്ടായിരുന്നു എന്നും അവരെ സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് സമ്മതിക്കാമോ? ഉടനെ പാസ്റ്റർ മൗനമായിട്ടിരിക്കുക. ഉടനെ അന്നാമ ചോദിച്ചു, എന്താ ഒന്നും പറയാത്തത്? അതിനുള്ള തെളിവ് തന്നാൽ സമ്മതിക്കാമോ? സത്യം അറിയാനും സത്യം സ്വീകരിക്കാനും അല്ലേ നാം സംസാരിക്കുന്നത്? സത്യം സമ്മതിക്കുന്നത് ക്രിസ്തീയമാണല്ലോ. എന്നെ പാസ്റ്റർ പറയാം, കുടുംബം എന്ന വാക്കിൽ ശിശുക്കൾ ഉൾപ്പെടുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണിച്ചാൽ സമ്മതിക്കാം. സ്തോത്രം. ഉടനെ അന്നാമ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 45:18-19
നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുവട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങൾക്ക് ഇസ്രായേൽ രാജ്യത്തിലെ നന്മ തരും, ദേശത്തിന്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരണം.
ഓക്കെ, അപ്പൊ ഒരു കുടുംബത്തില് പൈതങ്ങളെയും ഉണ്ട്, ഭാര്യമാരുണ്ട്. അപ്പൊ അതെല്ലാം അവർക്ക് വേണ്ടി രഥങ്ങൾ കൊണ്ടുവരുവീൻ എന്ന് പറയുന്നു. ഈ കാര്യങ്ങള് ഭാര്യമാരും പൈതങ്ങളും ഉള്ളതാണ് കുടുംബം എന്ന് എത്രയോ വ്യക്തമായി കാണുന്നു. പിന്നെ അതിന്റെ തന്നെ 10-11 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ.
നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും, നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ.
കുടുംബം, ആ മക്കളും മക്കളുടെ മക്കളും എല്ലാം അടങ്ങുന്നതാണ് കുടുംബം. ഇങ്ങനെ വേദവസ്തു വാക്യങ്ങള് മുട്ടാപ്പോക്കിന് മുട്ടാപ്പോക്ക് കൊണ്ട് തന്നെ നമ്മ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോ ഈ പൈതങ്ങളെയാണ് മേൽ പറഞ്ഞ കുടുംബങ്ങൾ സ്ഥാനപ്പെടുത്തിയത്. അതായത് കുഞ്ഞുങ്ങളുണ്ട് വീടുകളില്, ആ കുഞ്ഞുങ്ങളെയും സ്ഥാനപ്പെടുത്തി എന്ന് തന്നെ നമ്മൾ പറയുക. അങ്ങനെ സ്നാനപ്പെട്ട സഭാംഗങ്ങളായിരുന്ന ശിശുക്കളെ ഉൾപ്പെടുത്തിയാണ് വിശുദ്ധ സ്ലേഹന്മാർ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. കണ്ടോ, അപ്പൊ ആ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നില്ല, അവർക്ക് ലേഖനം എഴുതുന്നു, അവർ വീടടക്കം ആനന്ദിക്കുന്നു, അവര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക അഭിസംബോധന ചെയ്ത് എഴുതുന്നു. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഈ നൽവരം കൊണ്ടുണ്ടായിരുന്നു എന്നും കുഞ്ഞുങ്ങൾ സഭയുടെ അംഗങ്ങളായിരുന്നു എന്നും വ്യക്തമായ തെളിവാണെന്ന് അന്നാമ പറയുകയാണ്. ശിശുസ്നാനം വേദാനുസരണമാണെന്ന് പാസ്റ്റർക്ക് ബോധ്യമായല്ലോ എന്ന് പറയുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോധ്യമായോ എന്ന് ചോദിക്കുക. ഉടനെ പാസ്റ്റർ അടുത്ത ചോദ്യം, മുതിർന്ന സ്നാനം തെറ്റാണെന്ന് അന്നാമ വിശ്വസിക്കുന്നുണ്ടോ? പുള്ളിക്ക് ശിശുസ്നാനം തെറ്റാണെന്ന് ഇനി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളി അന്നാമ്മയെ കൊടുക്കാനായിട്ട് ചോദിക്കുക, മുതിർന്ന സ്നാനം തെറ്റാണെന്ന് അന്നാമ വിശ്വസിക്കുന്നുണ്ടോ? അന്നാമ്മ പറഞ്ഞു, സ്നാനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് കർത്താവ് എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്? ഒന്ന് പാസ്റ്റർ പറയുക, യോഹന്നാൻ 3:5, വെള്ളത്താലോ ആത്മാവാലും ജനിക്കാത്ത ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ളത്താലോ ആത്മാവാലും. പാസ്റ്റർ പറയുന്നു, വെള്ളത്താലോ ആത്മാവാലും ജനിക്കാത്ത ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവ് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്നാനപ്പെടാത്ത ഒരുവനും ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല എന്ന് വളരെ ശക്തമായിട്ട് പാസ്റ്റർ പറഞ്ഞു. സ്നാനപ്പെടാത്ത ഒരുത്തിനും ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞു. ഉടനെ അന്നാമ്മ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചു. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഉപദേശിയുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം സുഖമാണോ? ആ ഉടനെ പാസ്റ്റർ പറഞ്ഞ, കർത്താവിൽ അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. അന്നാമ്മ, ഇളയ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എന്ത് പ്രായമുണ്ട്? അവൻ 10-ാം ക്ലാസ്സിലാ, 15 വയസ്സുണ്ട്. അന്നാമ്മ ചോദിച്ചു, കൊള്ളാം, അവൻ മെഡിസിനാണല്ലോ, അവൻ സ്നാനപ്പെട്ടോ? ഉടനെ പാസ്റ്റർ പറഞ്ഞില്ല, അവൻ വിശ്വാസമൊക്കെ പഠിച്ചു വരുന്നു, കൃപയാൽ 2-3 വർഷത്തിനകം അവൻ സ്നാനപ്പെടും, സ്തോത്രം. എന്നാ നമ്മ പറയാം, പാസ്റ്ററേ നിങ്ങളുടെ ആ ഓമന പുത്രൻ ഇന്ന് മരിച്ചു പോയാൽ അവന് രക്ഷ കിട്ടുമോ? ഉടനെ കൊടുക്ക് ചോദ്യം തന്നെ അന്നമ്മ ചോദിക്കുക. ഉടനെ പാസ്റ്റർ പറഞ്ഞു, കിട്ടും, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ തൊട്ടു മുമ്പേ കൊണ്ട് പറഞ്ഞേ ഉള്ളൂ, സ്നാനപ്പെടാത്ത ഒരുവനും ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ലെന്ന്. അദ്ദേഹം തന്നെ അതേ വായുകൊണ്ട് ഉടനെ തിരിച്ചു പറഞ്ഞു, രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്നും പറഞ്ഞു. അവൻ സ്നാനമേറ്റില്ലല്ലോ, എന്റെ മോഹനായതുകൊണ്ട് അവന് രക്ഷ കിട്ടുമെന്ന് പറയുക. അപ്പൊ അന്നമ്മ പറയുക, രക്ഷ ദാനമായി കിട്ടുന്നതാണെങ്കിൽ പിന്നെ സ്നാനപ്പെടാത്ത ഒരുവിനെ രക്ഷ ഒരിക്കലും കിട്ടുകയില്ലെന്ന് പാസ്റ്റർ മുമ്പേ പറഞ്ഞ എന്താ? ഇത് പരസ്പര വിരുദ്ധമായ പറച്ചിലല്ലേ? ഉടനെ പാസ്റ്റർ പറയും, ഇതൊരു കുടുക്കു ചോദ്യമാണ്. ഇതിനായിരുന്നു എന്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച്. ഇങ്ങനെയുള്ള ഒരു കുടുക്കു ചോദ്യങ്ങൾക്ക് ദൈവമക്കൾ മറുപടി പറയുകയില്ല. ഉടനെ എന്നാ പറയാം, അത് കൊള്ളാമല്ലോ, സ്നാനപ്പെടാത്ത ഒരുവിനും രക്ഷിക്കപ്പെടുകയില്ലെന്ന് കർത്തൃകൽപ്പന വ്യക്തമായി ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയം മാറിയും മറിഞ്ഞും പറയുന്നതാണോ ദൈവമക്കളുടെ സ്വഭാവം? ശരിയായ മറുപടി പറയാതെ കുടുക്കെന്നും യുക്തിയെന്നും മറ്റും പറഞ്ഞ് ഒഴിഞ്ഞും തിരിഞ്ഞും പോകാനൊക്കുകയില്ല. മർക്കോസ് 10:14,
യേശു അത് കണ്ടാറെ മുഷിഞ്ഞു അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
അന്നമ്മ പറയുക, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. ഒരു ശിശു എന്ന പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവന് അത് പ്രവേശിപ്പാൻ സാധ്യമല്ലെന്നുള്ള വാക്യം കൊട്ടിക്കുന്നു. വേദവിരീതികൾ പറയുന്നത് ശിശുക്കൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമേ ഇല്ലെന്നുള്ള വിധത്തിലാണ്. അപ്പോ ശിശുക്കൾക്ക്, ശിശുക്കളെപ്പോലെ ആയി തീർന്നാലേ ദൈവരാജ്യത്തിൽ കടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ശിശുക്കൾക്ക് തീർച്ചയായിട്ടും ദൈവരാജ്യം ഉണ്ടെന്ന് തന്നെ അർത്ഥം. തന്നെ എല്ലാ ഭാഗത്തും പറയുന്നുണ്ട്, സ്വർഗത്തിലുള്ള അവരുടെ മാലാഖമാർ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഈ ഭൂമിയിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ മാലാഖമാര് സ്വർഗത്തിലുണ്ടെന്നാ പറയുക. അവരുടെ പിതാവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞേക്കുന്ന കാര്യം. അപ്പോ ശിശുക്കളുടേതാണ് ദൈവരാജ്യം എന്ന് കർത്താവ് പഠിപ്പിച്ചതാണ്. വേദവിരീതികൾ അവരെ അതിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു. അത് അക്രൈസ്തവമാണ്. പറയണം, വേദവചന പ്രകാരം നിങ്ങളുടെ മകന് രക്ഷ കിട്ടുമോ? എന്നെ പാസ്റ്റർ മൗനമായിട്ടിരിക്കുക. എന്നാമ പറഞ്ഞു, പാസ്റ്ററേ ഞാൻ വിഷമിപ്പിക്കുകയല്ല, ആദിമസഭയിലും ഇപ്പോഴുള്ള എല്ലാ അപ്പോസ്തോലിക സഭയിലും ശിശുക്കളുണ്ട്. സ്നാനപ്പെടാത്തവർ സഭാംഗങ്ങളാകെയില്ല. നിങ്ങളുടെ സഭയിൽ ശിശുക്കളുണ്ടോ? ശിശുക്കളില്ലാത്ത സഭ ആ പേരിന് തന്നെ അർഹയാണോ? അങ്ങനെ ഒരു സഭയുണ്ടെങ്കിൽ ആ സഭ പൂർണ്ണയാണോ? അതിനും പാസ്റ്റർ മൗനമായിട്ടിരിക്കുക. എന്നാമ പറഞ്ഞു, ശിശുക്കളുടെ ലൗകിക ജനനം അവരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ നടന്നത്? പാസ്റ്റർ അല്ലെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഒന്നാമ പറഞ്ഞു, എന്നാൽ അറിവും സമ്മതവും കൂടാതെ ജനിക്കപ്പെട്ട ശിശുക്കളുടെ അറിവും സമ്മതവും കൂടാതെ തന്നെ അവരെ സ്നാനം മൂലം വീണ്ടും ജനിപ്പിച്ച് ദൈവമക്കളായി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കർത്തവ്യമല്ലേ? നിങ്ങളുടെ മകൻ ഇന്ന് മരിച്ചാലും അവൻ സ്വർഗത്തിൽ പോകണമെന്ന് പാസ്റ്റർ ആഗ്രഹിക്കുന്നില്ലേ? സ്നാനപ്പെടാത്തവന് ദൈവരാജ്യ അവകാശിയാകാൻ സാധിക്കുമോ? സ്നാനം മൂലം അത്രയും നാം രക്ഷിക്കപ്പെടും. 1 പത്രോസ് 3:21
ജ്ഞാനമോ ഇപ്പോൾ ജഡത്തിന്റെ ആയുസ് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നമ്മയും രക്ഷിക്കുന്നു.
അപ്പൊ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം മൂലം, ഇതൊന്നും നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു, നമ്മൾ സ്നാനമേൽക്കുമ്പോ ആ ഒരു കൃപ നമുക്ക് ലഭ്യമാവുകയാണ് എന്നുള്ളത് അന്നാമ തെളിയിച്ചു കൊടുത്തു. അതുകൊണ്ട് വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി സഭാംഗങ്ങളും ദൈവരാജ്യ അവകാശികളുമാക്കി വളർത്തണം. പുറജാതികളിൽ നിന്നും വരുന്നവർക്ക് മുതിർന്ന സ്നാനവും കൊടുക്കണം. അതാണ് ദൈവ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായല്ലോ, കുഞ്ഞുങ്ങൾക്ക് ശിശു സ്നാനം കൊടുക്കും, മറ്റാരെങ്കിലും പുതിയതായി വിശ്വാസം സ്വീകരിച്ചു വരുമ്പോൾ അവർക്ക് മുതിർന്ന സ്നാനവും സഭ നൽകുന്നുണ്ട്. അതാണ് സ്ത്രീഹന്മാരിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച സഭയിലെ നടപടിക്രമങ്ങൾ. സഭയെ നാം അനുസരിക്കണം. പാസ്റ്റർ, ഞാൻ ഇറങ്ങട്ടെ എന്നാമേ, പോകണം, കുറെ അധികം സമയമായി, ഇച്ചിരി ധൃതിയുണ്ട്. പിന്നെ പാപ്പൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഉപദേശി, ചായ വലിയ ചൂടില്ല, തണുപ്പിച്ചതാ? എനിക്കൊരു സംശയം, മുങ്ങാൻ വരുന്ന മൂപ്പിയന്നന്മാരെ മലർത്തിയാണോ കമഴ്ത്തിയാണോ മുക്കുന്നത്? എന്നാ എന്നെ പറഞ്ഞു. പാപ്പ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ അകത്ത് പോ. ആ ഉണ്ണെ പാപ്പ അല്ല വെച്ചെന്നേ എന്ന് പറയാ. അന്നെ അന്നമ്മ വീണ്ടും എടാ പോകാനല്ലേ പറഞ്ഞു. പാസ്റ്ററേ, ചായക്ക് പഞ്ചസാര ഇനി ഇടണോ? ഇടാമല്ലോ. പാസ്റ്റർ, വേണ്ട അന്നമ്മേ, മധുരമുണ്ട്, പോകട്ടെ, സ്തോത്രം എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. അങ്ങനെ അത് വളരെ നാടകീയമായും ഭംഗിയായിട്ടും, അല്ല അച്ഛൻ വളരെ ഭംഗിയായിട്ടാണ് ഇതിലെ ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. വളരെ നമുക്ക് എല്ലാം ആവശ്യമുള്ള രീതിയിൽ, നല്ല രീതിയിൽ അത് നമുക്ക് എഴുതി തന്നിരിക്കുന്നു എന്നുള്ളത് ദൈവത്തെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. അപ്പം ശിശു സ്നാനം എന്നുള്ളത് ഇതാണ്. അതിന്റെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. സ്നാനം ദൈവരാജ്യ അവകാശത്തിന് വേണ്ടിയാണ്. അതൊന്നും നമ്മളുടെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൂദാശകളിലൂടെ, കൗദാശിക കർമ്മങ്ങൾ സഭയിലൂടെ വന്നതാണല്ലോ. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ ശരീര രക്തം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്വീകരിക്കുന്നതായ മുറോന അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഓരോ കുഞ്ഞുങ്ങൾക്കും ലഭ്യമാവുകയാണ്. അവരുടെ അറിവോ സമ്മതം ഒന്നും കൂടാതെ തന്നെ അത് ലഭ്യമാകുന്നു. ദാറ്റ് ഇസ് ഗ്രേസ് ഓഫ് ഗോഡ്, അതിനെയാ കൃപ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങളുടെ അറിവോടുകൂടി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും ഞങ്ങൾ അറിയാതെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൗദാശി കർമ്മത്തിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായി, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്നു, ഞങ്ങൾ അതിൽ ജീവിക്കുന്നു എന്ന് സാക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പ്രത്യേകിച്ച് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മോഹനാഭിഷേകം നടത്തുന്നതിൻ്റെതായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആദിമസഭയിലെ അനോയിൻമെന്റ് മിശിഹ എന്നുള്ള വാക്കിൽ നിന്ന് യേശു ക്രിസ്തു അനോയിന്റഡ് വൺ ആണെന്നുള്ളത് യേശുവിന്റെ ജന്മസമയത്ത് തന്നെ സാക്ഷീകരിച്ചതായ കാര്യമാണ്. മോഹനാഭിഷേകത്തിലൂടെ പുനർമീറാക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുവന്നുള്ളതും. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് മറ്റു രണ്ട് അടയാളങ്ങൾ ദിവസത്തിൽ കാണുന്നത്, പ്രാവ് യേശുക്രിസ്തുവിന്റെ സ്നാനമേൽക്കുന്ന സമയത്ത് പ്രാവ് ഇറങ്ങി വന്നു, പെന്തക്കോസ്തി പെരുന്നാളിൽ അഗ്നി ഇറങ്ങി വന്നു. എന്നാൽ അതൊക്കെ ആ ലൈവായിട്ട് ആ അവിടെ വന്നതായ അടയാളങ്ങളാണ് സഭയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ. പിന്നെ കൗദാശി കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഏത് അടയാളം വേണം എന്നുള്ളതിന് സംശയമില്ലാതെ തന്നെ അഭിഷേക തൈലത്താൽ പരിശുദ്ധാത്മാവ് കിട്ടിയത് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നത് കൊണ്ട് അഭിഷേക തൈലം സ്വീകരിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. അങ്ങനെ ശിശു സ്നാനത്തിലൂടെ, ജലസ്നാനത്തിലൂടെ കർത്താവുമായുള്ള ഉടമ്പടിയിലേക്കും ഒറിജിനൽസിൽ നിന്നുള്ള വിമോചനത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ മുദ്രയിലേക്കും കർത്താവിന്റെ ശരീരരക്തമുള്ള സംസർഗത്തിലേക്കും ഓരോ പൈതങ്ങളും കടന്നു വരികയാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ കൗദാശ്യ കർമ്മങ്ങളെല്ലാം നമ്മളെ അനുദിന നന്മയിലേക്ക് വളർത്തുന്നതാണ് എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് നമുക്ക് ഇതോടെ ചേർന്ന് ഓർക്കുകയും ചെയ്യാം. പിന്നീട് നമ്മുടെ കർമ്മപദത്തിൽ വരുന്ന, പ്രായോഗിക തലത്തിൽ വരുന്ന പാപങ്ങൾ ഉണ്ട്. ആ കർമ്മപാപങ്ങളുടെ വിമോചനത്തിനാണ് കുമ്പസാരം എന്ന കൂദാശ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മനോഹരമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ഒരു തർക്കത്തിനും സംഗതിയില്ലാത്ത രീതിയിലുമാണ് സഭയുടെ വിശ്വാസ ആചാരങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാം. എന്നാൽ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും നമുക്ക് അല്പമൊക്കെ നമ്മൾ താമസിച്ചു പോയി, മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ കൂടിപ്പോയത് കൊണ്ടാണ്. നമ്മളിത് നിങ്ങളറിയുന്നവരെ മറ്റുള്ളവരോട് നിങ്ങൾ കുറച്ചുകൂടി ഈ പരീക്ഷ എന്നുള്ളൊരു ശ്രദ്ധയിൽ ഈ വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യാതെ നിങ്ങൾ കുറച്ചൊന്ന് ഇതിനുവേണ്ടി ഒരു അല്പം ഒന്ന് വർക്ക് ചെയ്യുമെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് എഴുതിയെടുക്കുന്ന വേദഭാഗങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ടെക്സ്റ്റ് മലയാളത്തിലോ ഇംഗ്ലീഷോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, ഇതെല്ലാം പ്രിന്റഡ് ആയിട്ട് നിങ്ങളെ കിട്ടുന്നുണ്ട്. നിങ്ങളത് ഒന്ന് വർക്ക് ചെയ്ത് പെന്തക്കോസ്റ്റ് പോവാണ് നിങ്ങൾ വർക്ക് ചെയ്യുമല്ലോ, ദശാംശം കൊടുക്കും. അതുകൊണ്ട് അല്പം ഒന്ന് വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളൊരു ബോധ്യം, ഇനി ആരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ള നല്ല ബോധ്യത്തിൽ, നല്ല നിർമ്മല മനസ്സാക്ഷിയോടുകൂടി അത് ചെയ്യാനായിട്ടെങ്കിലും സാധിക്കട്ടെ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അതാണ് ശിശുസ്നാനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ളത് എഴുതി ചോദിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കും. അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇത് നേരത്തെ ഞാൻ ഈ വിഷയം പ്രയർ ഫോർ ദ ഡിപ്പാർട്ടഡ് വൺ, ഈ വിഷയം പല അവസരങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഒരു കോമൺ ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് തരാം. അതിനുശേഷം നമുക്ക് ഈ ശിശുസ്നാനം അല്ല ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ള അന്നാമയം പാസ്റ്റർ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ഇൻട്രൊഡക്ഷൻ തരാൻ പോവാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇത് നിങ്ങൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കേണ്ട, അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയുന്ന രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം, അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. ഇയോബ് 14:14 വായിച്ച്, ഇയോബിന്റെ പുസ്തകം 14:14 വാക്യം, ജോബ് ചാപ്റ്റർ നമ്പർ 14:14.
മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം.
മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും, ഇത് ഇയോബിന്റെ ഒരു സംശയം. അതായത് ഇയോബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഈ ഒരു സംശയം ഇയോബിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും സങ്കീർത്തനങ്ങൾ 115:7 എന്ന് വായിച്ച്,
അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും.
17:17.
മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല.
മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്ന് മുതൽ യഹോവയെ സ്തുതിക്കും. പോട്ടെ, മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന ഒരു ഒരു വേണമെങ്കിൽ നമുക്ക് മുട്ടാപ്പൊക്കായിട്ട് പറയാവുന്ന ഒരു വാക്യം. അത് ധാരാളം പേരെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പല ആന്റിമാരും ഒക്കെ മരിച്ചവരും മൗനതയിലിറങ്ങിയവര്, നമ്മുടെ പള്ളിയിൽ വരുന്നവര് തന്നെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരും അര മനസ്സോടെ നിൽക്കുന്നവരും കാല് മനസ്സോടെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരും പറയുന്ന ഒരു വാക്യമായത് മരിച്ചവരും മൗനതയിലിറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നു. അതങ്ങനെ നിൽക്കട്ടെ, തർക്കത്തിന് വേണ്ടി അങ്ങനെ നിൽക്കട്ടെ. ഇനി നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് വാക്യങ്ങളോടെ പറയാം. സങ്കീർത്തനത്തിൽ തന്നെ 49:7 7-8
സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല.
സഹോദരൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടത് അവനെ ശവക്കുഴിയിൽ നിന്ന് വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അതായത് ദാവീദൻ മനസ്സിലാക്കിയിരുന്ന കാര്യം ഇതാണ്, സഹോദരൻ ശവക്കുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പോക്കാണ്, അത് പോയി. പിന്നെ ദൈവത്തിന് അവന് റാൻസം, വീണ്ടെടുപ്പ് വില കൊടുത്ത് അവനെ അവിടെ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ദാവീദിന്റെ കേവലം സംശയം എന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എഴുതപ്പെട്ട കാര്യമാണ്. ആര് കൊടുക്കും മനുഷ്യന്റെ ജീവന് വീണ്ടെടുപ്പ് വില, ആര് കൊടുക്കും? ഇതായിരുന്നു ദാവീദിന്റെ സംശയം. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു ഇയോബിന്റെ കാര്യം പറഞ്ഞു, ദാവീദിന്റെ കാര്യം പറഞ്ഞു. ഇനി ദാവീദിന്റെ മകന്റെ സംശയം നമുക്ക് നോക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 9:5 വാക്യം, സഭാപ്രസംഗിയുടെ പുസ്തകം 9:5 വാക്യം വായിച്ചു.
ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല, അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയെ നശിച്ചുപോയി. സൂര്യനെതിരെ നടക്കുന്ന യാതൊന്നിനും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല.
ഓഹരിയില്ല. ഇതായിരുന്നു ദാവീദിന്റെ മോന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാല് ശലോമോന്റെ പരിജ്ഞാനത്തില് ഇങ്ങനെയാണ് ശലോമോൻ ചിന്തിച്ചത്. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, എന്നാൽ മരിച്ചവരെ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ഈ വാക്യമൊക്കെ കോട്ട് ചെയ്തിട്ട് പറയുന്നത് അവരെ ഓർത്തിട്ട് കാര്യമില്ല, ഓർമ്മ വിട്ടുപോകുന്നല്ലോ, പിന്നെ ഓർമ്മ പ്രാർത്ഥന നടത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. ഇത് വളരെ കൃത്യമായി സഭാപ്രസംഗി പറയുക, ശലോമോൻ പറയുക. അപ്പോ ഇപ്പൊ രണ്ടു മൂന്ന് പേരുടെ കാര്യം, പഴയ നിയമത്തിൽ അങ്ങനെ ധാരാളം ഇടങ്ങളുണ്ട് മരണത്തിന് ശേഷം എന്തെന്നുള്ളത് അനിശ്ചിതത്വമുണ്ട്, അല്ലെങ്കിൽ അവരുടെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവന് ഇനി ഓർമ്മയില്ല, അവന് രക്ഷപ്പെടാൻ മാർഗമില്ല എന്നൊക്കെ പറയുന്നു. ഇനി ആർക്ക് അവന് വേണ്ടി ഒരു വീണ്ടെടുപ്പ് വില കൊടുക്കും? അതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്ത ഈ വീണ്ടെടുപ്പ് വില ആര് കൊടുക്കും എന്നുള്ള ചോദ്യം നമുക്ക് ദാവീദിലൂടെ ചോദിച്ചു. യോബ് പറയുന്നു മരിച്ചാൽ പിന്നെ ജീവിക്കുമോ എന്നുള്ള സംശയം. യോബ് പല പ്രാവശ്യം മരിച്ചു കഴിഞ്ഞിട്ട് ധൂളി നിന്നെ സ്തുതിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ധാരാളം റിസംബ്ലൻസ് ദാനിയേലിൽ പറയുന്നത് പോലെ നീ അവസാന ഓഹരി പ്രാപിക്കേണ്ടതിന് എഴുന്നേറ്റ് വരുമെന്നും സവാപ്രസിംഗയുടെ പുസ്തകം തന്നെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച്, സവാപ്രസിംഗയുടെ പുസ്തകം തന്നെ അവസാനത്തെ 12 അധ്യായത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ച്.
എല്ലാത്തിന്റെയും സാരം കേൾക്ക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ.
അപ്പൊ ഈ ന്യായവിസ്താരം ഉണ്ടെന്നും അതിലേക്ക് വരുത്തുമല്ലോ എന്നൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. വീണ്ടും അതിനേക്കാളും ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് മേളത്തെ ഒരു വാക്യത്തില്, 7 അതിൽ തന്നെ 7:12.
പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും.
ഉണ്ടോ ഇവിടെ ഈ വാക്യങ്ങളെല്ലാം? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാ വാക്യങ്ങളും അവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മളതൊന്നും കാണാറില്ല, കേൾക്കാറില്ല, നമ്മളൊക്കെ പഠിപ്പിക്കാറുമില്ല. അപ്പൊ അത് വളരെ കൃത്യമായി ഇവരിലൂടെ ഒക്കെ തന്നെ ദൈവം പറയുന്ന കാര്യം, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയ യഹോവയെ സ്തുതിക്കുകയല്ലെങ്കിൽ നാമോ ഇന്നു മുതൽ എന്നേക്കും ആൻഡ് ഫോർ എവർ മോർ എന്നേക്കും യഹോവയെ സ്തുതിക്കും എന്ന് പറയുന്നു. ശലോമോൻ പറയുക എല്ലാം മായയാണെന്നും ഇനി സൂര്യന് കീഴിൽ നടക്കുന്ന ഒന്നിലെ ഓഹരി അവകാശം ഇല്ലെന്ന് പറയുമ്പോഴും പറയുന്നു അവരുടെ ആത്മാവ് ദൈവത്തിന് പൊടി ശരീരം മണ്ണിലേക്ക് ചേരും, ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകും. ഈ കാര്യങ്ങളൊക്കെ പറയുക. ദാവീദ് ചോദിച്ചതിന് മറുവില വീണ്ടെടുപ്പ് വില കൊടുക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരുടെ മനസ്സിൽ നിന്നതായ സംശയങ്ങളാണ് എന്നുള്ളത് കാണുക. എന്നാൽ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോ എന്താ ചെയ്തത്? യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതങ്ങൾ കേവലം അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ടാണോ യേശുവിനെ നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുന്നത്? അല്ല, യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, വേദവസ്ത്രത്തിൽ തന്നെ ഉണ്ട്. മനുഷ്യവർക്ക് ജീവൻ കൊടുത്തില്ലേ? ഏലിയാവും ഏലിഷായും ജീവൻ കൊടുത്തത് കാണുന്നുണ്ട്. ഏലിയാവ് വിധവയുടെ മകനെ ഉയർപ്പിച്ചു, ഏലിഷായുടെ അസ്ഥികളെ തൊട്ടപ്പോഴ് മരിച്ചുപോയ ഇസ്രായേലിൻ ജീവിച്ചു മോവാബി പടക്കൂട്ടത്തെ കണ്ടിട്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തു 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്നാൽ മോശയുടെ മധ്യസ്ഥത ഒരു നേരം യേശു ക്രിസ്തു ചെയ്തു. മോശയുടെ മധ്യസ്ഥത 40 രാവും പകലും ഇവർക്ക് മന്നായും കാളപ്പക്ഷിയും മോശയുടെ മധ്യസ്ഥതയാൽ കിട്ടി. അത് വലിയ അത്ഭുതമല്ലേ? അപ്പൊ അത്ഭുതങ്ങൾ ചെയ്യുക, അല്ലെ? വെള്ളത്തിന്റെ മീതെ നടന്നു. എലീശ ആയിട്ട് കോടാനി വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നില്ലേ മരക്കമ്പ് വെട്ടിയിട്ടപ്പോ? അപ്പൊ അത്ഭുതങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിനെ കേവലം ഒരു വണ്ടർ വർക്കർ എന്നുള്ള രീതിയിൽ തരം താഴ്ത്തരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. യേശു ക്രിസ്തു ഈ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, അത് ഓരോ സമയത്ത് അവന് കാണിക്കേണ്ടതായ കാര്യങ്ങൾ ആവശ്യമനുസരിച്ച് ദൈവം നമുക്ക് നിർവടിയായിട്ട് നിവർത്തിച്ചു തരാൻ സന്നദ്ധനാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ചെയ്തതായ കാര്യമാണ്. യേശു ക്രിസ്തു 3 ഉയർപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആരെയൊക്കെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞ്, ആരെയൊക്കെ ഉയർപ്പിച്ച, ആരെയൊക്കെ യേശു ക്രിസ്തു ഉയർപ്പിച്ച, ആരെയൊക്കെയാ? ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട്, ലിസ്ത്രയുടെ മകനെ ഉയർപ്പിച്ചിട്ടുണ്ട്, കാരാഗ്രഹ പ്രമാണിയുടെ മകളെ യൈറോസിന്റെ മകളെ ഉയർപ്പിച്ചിട്ടുണ്ട്. 3 ഉയർപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഈ 3 എടുക്കാം. കാരാഗ്രഹ പ്രമാണിയുടെ മകളെ, അല്ലെ, യൈറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന സമയത്ത് ജനം പറഞ്ഞു കാണും, ആ കൊച്ചങ്ങ് മരിച്ചതുപോലൊക്കെ അങ്ങനെ കിടന്നതേ ഉള്ളൂ, വലിയ സമയമൊന്നും ആയില്ലല്ലോ, അതുകൊണ്ട് അവനൊന്ന് ബാലേന്ന് വിളിച്ച്, അതിപ്പോ നമ്മൾ ഒന്ന് കുലുക്കി ബാലേന്ന് വിളിച്ച് വിളിച്ചുമായിരുന്നു, അവളങ്ങ് എഴുന്നേറ്റാറുന്നു എന്ന് ചിലപ്പോ പറയുമായിരിക്കും. എന്നാല് 2 നോക്കി, നൈനിലെ വിധവയുടെ മകനെ അവൻ രാവിലെ മരിച്ച് വൈകിട്ട് നേരത്തോട് നേരം വെച്ചോണ്ടിരിക്കത്തില്ല, വൈകിട്ട് 6 മുമ്പ് അവരടക്കം കൊണ്ടു. യഹൂദന്മാരുടെ നിയമപ്രകാരം നമ്മൾ വെക്കുന്ന പോലെ ഒരു മാസം മോർച്ചറി വെച്ചോണ്ടിരിക്കത്തില്ല, അവരടക്കാനായിട്ട് പോവുക. അപ്പോ ജനം പറയും, ആ മരിച്ചിത്ര നേരമൊക്കെ അല്ല ആയുള്ളോ, ചിലതൊക്കെ ചില സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ചിലപ്പോ അവന് അങ്ങനെ മരിച്ചില്ലായിരിക്കും. ഇപ്പൊ ഈയിടയിൽ അടക്കാനൊക്കെ കൊണ്ടുപോയപ്പം എഴുന്നേറ്റായിട്ട് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മളും ചിലപ്പം പറഞ്ഞേക്കാം. അപ്പൊ അത് അങ്ങനെ അതും പറയാം. എന്നാൽ 3 എന്നാ ചെയ്യുന്നത്? ലാസറിന് ഉയർപ്പിക്കുന്നത് എത്ര ദിവസം ഉയർപ്പിക്കുന്നേ? 4 അത്ര നാളും യേശു ക്രിസ്തു വരാതെ ഇരുന്നു. അവൻ ദീനമായി കിടക്കുന്ന സമയം മുതൽ യേശു ക്രിസ്തു അറിയുന്നുണ്ട്, പക്ഷെ അവൻ വരുന്നില്ല, അങ്ങോട്ട് വരുന്നേ ഇല്ല, അവിടെ ഇരിക്കുക, ബദാനിയിലേക്ക് പ്രവേശിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞ് നാലാം ദിവസം ആയപ്പോഴ വന്ന്, എന്നിട്ടും വീട്ടിൽ കിടക്കുന്നില്ല, ഊരിന് പുറത്ത് ഇങ്ങനെ നിൽക്കുക. വീണ്ടും സഹോദരിമാർ രണ്ടുപേരും അവിടെ വന്നു, അവിടുന്ന് നേരെ കർത്താവ് ലാസറിന്റെ കല്ലറയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഇതല്ല. മനസ്സിലായി? അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യർ മരിച്ചപ്പോ ഉടനെ ഉയർപ്പിച്ചപ്പോ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഒരു ഒരു ദിവസമായി കഴിഞ്ഞിട്ട് ഉയർപ്പിച്ചപ്പോഴും പറഞ്ഞു കാണും. പക്ഷെ മനുഷ്യന്റെ എല്ലാ ചിന്താഗതിക്കും അപ്പുറമായി നാല് ദിവസത്തിന് ശേഷം കർത്താവ് ഉയർപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാം യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് മൂന്നാം ദിവസം ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ട് പോകും, പിന്നെ ഒരിക്കലും യോജിക്കില്ല എന്ന്. അതുവരെ കർത്താവ് കാത്തിരുന്നു. അതിനുശേഷം നാലാം ദിവസമാണ് കർത്താവ് വരുന്നത്. മാറ്റം വെച്ച് കാണുമല്ലോ എന്നും പറയുക, അഴുകിത്തുടങ്ങി. ഇനി ഒരിക്കലും സയന്റിഫിക്കലായിട്ട് പോലും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു സാധ്യതയില്ലാത്ത ഫുൾ സ്റ്റോപ്പ് ഇട്ടതായ സംഭവത്തിന്റെ മേലാണ് കർത്താവ് അധികാരം സ്ഥാപിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേവലം അത്ഭുതങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം. പിന്നെയും ഇതിനപ്പുറമായ ഒരു കാര്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു? അതാണ് എന്താ യേശു ക്രിസ്തു വന്നതിന്റെ ലക്ഷ്യ കാര്യമുണ്ട്. അത് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനും 3 പേരെ ഉയർപ്പിക്കാനും അല്ലെങ്കിൽ അങ്ങനെ കുറെ അത്ഭുതങ്ങൾ കാണിക്കാനും ഒന്നുമല്ല. ഈ ഉയർപ്പിക്കപ്പെട്ടവരൊക്കെ വീണ്ടും മരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഓർക്കണം. ഈ അത്ഭുതങ്ങളൊന്നും ഒരു സ്ഥായിയല്ല, ഒരത്ഭുതങ്ങളും സ്ഥായിയായിട്ട് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരിക്കലും അത്ഭുതങ്ങളുടെ പിന്നാലെ പോകരുത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള അവൻ കാണിച്ചോളും, പക്ഷെ അത് മാത്രമാണ് ക്രിസ്തു എന്ന് കരുതി പോകുന്നതാണ് ഇപ്പോഴത്തെ ആത്മീയതയുടെ ഏറ്റവും വലിയ പുഴുക്കുത്തത. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് നല്ല കാര്യമാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് ക്രിസ്തു ഒന്ന് സ്ഥാപിക്കാനായിട്ട് ചിന്തിച്ചു. എന്താ ചെയ്തത്? ഇവിടെ ഏതെന്റെ പർവീസയിൽ മനുഷ്യനെ പുറത്താക്കിയിട്ട് അവിടെ കെരൂബുകള് തിരിയുന്ന വാടിന്റെ ജ്വാലയുമായിട്ട് നിൽക്കുകയാണ്. അവിടേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കണം. എന്താ സംഭവിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3:19 നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അറിയിപ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, അറിയിപ്പിന്റെ ശനിയാഴ്ച. നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ദിവസം അത്. ആ അറിയിപ്പിന്റെ ശനിയാഴ്ച യേശു ക്രിസ്തുവിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായ കാര്യം അറിയിപ്പിന്റെ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ 99% പൂർത്തീകരിക്കുന്ന സംഭവമാണ് അറിയിപ്പിന്റെ ശനിയാഴ്ച. അതായിരുന്നു യേശു ക്രിസ്തുവിന്റെ മിഷൻ. എന്താ ചെയ്തത്? നമ്മൾ പറയുന്ന പാതാളത്തിൽ ഉയർപ്പെന്നോ അല്ലെങ്കിൽ പാതാളത്തിൽ പോയി മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വായിച്ച് 1 പത്രോസ് 3:19 വാക്യം പെട്ടെന്ന് വായിച്ച്.
ആത്മാവിൽ അവൻ ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു.
അതാണ് തടവിലുള്ള ആത്മാക്കളോട്, അതായത് അത്രയും നാള് അനുസരണം കെട്ട ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ശവക്കുഴിയിലേക്ക് പോയി, ആരും വീണ്ടെടുപ്പ് വില കൊടുപ്പാനില്ലാതെ ആരിവരെ രക്ഷിക്കുമെന്ന് ചിന്തിച്ച് ദാവീദും ഇത്രയും നാളുള്ള പ്രവാചകന്മാരും വിലപിച്ചപ്പോൾ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ചെന്നു, അവർക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കാൽവരിയിൽ കൊടുത്തു, അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയിട്ട് അവൻ ജീവൻ വെടിഞ്ഞു. അവന്റെ ആത്മാവ് അപ്പോഴും മൗനിയായിട്ടിരിക്കുമല്ല, ആത്മാവിൽ അവൻ ചെന്നു, ശരീരം കല്ലറയിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ആത്മാവ് കൊണ്ട് അവൻ പാതാളത്തിലേക്ക് ചെന്നു. ആത്മാവിൽ ചെന്നിട്ട് പറയുന്നതായ കാര്യം എന്താണ്? അവിടുന്ന് അവരുടെ ആത്മാക്കളോട് പ്രസംഗിച്ചു. നേരെ പിശാചിനെ അടിച്ചു കൊന്നെങ്കിൽ വീണ്ടെടുത്തോണ്ട് പോരുമല്ല, അവരെ പ്രസംഗിച്ച് അവരെ മനസ്സിലാക്കി. ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താ? അത് വായിച്ച് 4:6 കൂടെ വായിച്ച് 1 പത്രോസ് 4:6.
ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ ജീവിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ.
അതിന് അവർ സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞാൽ അഗൈൻ ഹി പ്രീച്ച്ഡ് ഗോസ്പൽ ടു ദ ഡിപ്പാർട്ടഡ് വൺസ്. അവരുടെ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു, നിങ്ങൾ ജഡസംബന്ധമായി മനുഷ്യനൊത്തവണ്ണം വിധിക്കപ്പെടണം, ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കണം. അങ്ങനെ അവരുടെ ആത്മാക്കളെ ആ പാതാളക്കുഴിയിൽ നിന്ന് കരയറ്റി. അങ്ങനെ കരയറ്റിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 25:51 വാക്യം വായിച്ച് മത്തായി 27:51 വാക്യങ്ങൾ.
അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽസോട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു,
നിദ്ര പ്രാപിച്ച
പുരുഷന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ശതാധിപനും അവനോടുകൂടെ.
അപ്പോ നോക്കി ഈ രണ്ട് സംഭവങ്ങള്, അതായത് പുനരുദ്ധാനത്തിന് ശേഷമുള്ള ഒരു സംഭവം കൂടെ, മൂന്നാല് ദിവസത്തെ കാര്യങ്ങള് മത്തായി ശ്ലീഹായരോട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കും. എന്താ ചെയ്തത്? അവൻ മരിച്ചതിന് ശേഷം ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ആദ്യ ഫലം. ക്രിസ്തു വേണം ആദ്യം പുനരുദ്ധാനം ചെയ്യാൻ. അതുകൊണ്ട് നേരത്തെ അവരുടെ സുവിശേഷം അറിയിച്ച് അവരുടെ ആ വിടുതലുണ്ടാക്കി പർദീസയിൽ അവരെ നിർത്തുകയും യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായതിനു ശേഷം, അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം മറ്റുള്ളവരും കല്ലറകളെ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. നോക്കൂ, ഇതാ യേശു ക്രിസ്തുവിന്റെ മിഷൻ പൂർത്തീകരിക്കുന്നതായ കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ യേശു ക്രിസ്തു ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടല്ല, എത്രയോ നൂറ്റാണ്ടുകളായി ഒരു ചോദ്യത്തിന് ഉത്തരം ജനങ്ങൾക്ക് വേണമായിരുന്നു, മരണത്തിന് ശേഷം എന്ത്? യേശു ക്രിസ്തു അത് കൃത്യമായി പറഞ്ഞു. അതെ, മരണത്തിന് ശേഷം ഇനി ആരും നിത്യമായ മരണത്തിലേക്ക് പോവില്ല. അവരെ ഞാൻ ഇതാ വീണ്ടെടുത്തിരിക്കുന്നു. അവർക്ക് അവരെ ജഡസംബന്ധമായിട്ട് അവർ വിധിക്കപ്പെടണം, പക്ഷെ ആത്മാവ് സംബന്ധമായ ഒരു ദൈവത്തിനൊത്തവണ്ണം ജീവിക്കണം. ആ പാതാളത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് താക്കോലുകൾ എടുത്തുകൊണ്ട് യേശു ക്രിസ്തു അതിനെ തുറന്ന് അവരുടെ ആത്മാക്കളെ വിടുവിച്ചു, ആ സാത്താന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു. അഫ്രയീം പിതാവ് പറയുന്നത് യേശു ക്രിസ്തു വിലാവിൽ കുന്തമേറ്റപ്പോൾ അവന്റെ സൈഡ് ഈ പിന്നെ കുന്തം കൊണ്ട് പിയേഴ്സ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തെ സമയത്തേക്ക് സംഭവിച്ചതായ ഒരു കാര്യം, ഏതന്റെ പറദീസയിൽ വാളിന്റെ ജ്വാലയുമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിന്ന കെരൂബ്, നമുക്കറിയാം 3:23 അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനെ പുറത്താക്കിയതിനു ശേഷം ഇനി അവൻ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ വാളിന്റെ ജ്വാലയുമായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു, മാലാഖമാർ നിൽക്കുന്നുണ്ടായിരുന്നു, സംരക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ആ മാലാഖമാരെ ദൈവം അവിടെ നിന്ന് മാറ്റിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യനോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഓടി വന്ന് അകത്ത് പ്രവേശിച്ചു, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിച്ചു അവൻ പുറത്തായി, ഇനി നിത്യജീവന്റെ ഫലം കൂടെ ഭക്ഷിച്ച് അവൻ നമ്മളെപ്പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒത്തവണ്ണം പാപിയായിരിക്കുന്ന മനുഷ്യൻ നിത്യതയിലേക്ക് പോകരുത്, പാപത്തോടുകൂടി അവൻ നിത്യതയിലേക്ക് പോകരുത്. ആ പാപത്തിന്റെ വിമോചനം സംഭവിച്ചതിന് ശേഷം വേണം, ദൈവം അത്രയും നാളും ആ ഫ്രൂട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു, പക്ഷെ ദൈവം വീണ്ടും അത് നൽകുകയാണ്. യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു, ആത്മാക്കളെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ആ പാപ വിമോചനം ഉണ്ടായി, വീണ്ടെടുപ്പ് നടന്നു, റാൻസം സംഭവിച്ചു. അതിനുശേഷം നിത്യജീവൻ എല്ലാവർക്കും ഫലപ്രാപ്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എല്ലാവർക്കും ഓടിച്ചെന്ന്, ഇനി അവിടെ മാലാഖമാരും കാവലി നിൽക്കുന്നില്ല. നമുക്ക് അതാ പറുദീസയിലാകാം രുചി നോക്കാത്ത ഫലം സാമോദം വഹിക്കും നീ നാൾ വായിൽ. പറുദീസയിലാകാം നോക്കാത്ത നിത്യജീവന്റെ ഫലം യേശു ക്രിസ്തുവാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തരുന്ന കുഞ്ഞാട്. അവന്റെ ശരീരരക്തങ്ങളെ സ്വീകരിച്ച് വിശുദ്ധ മാമോദീസയിലൂടി അവന്റെ ശരീരരക്തങ്ങളെ സ്വീകരിക്കും, ആ നിത്യജീവൻ നമുക്ക് ലഭിക്കുകയാണ്. നോക്കൂ, യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുൻപും ശേഷവും രണ്ട് സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് കുറേ നാളുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം യേശു ക്രിസ്തു കൊണ്ടുവന്നു. അതിനുശേഷം അവൻ പുതിയൊരു ജീവിതക്രമം നമുക്ക് നൽകി. അവന്റെ വചനങ്ങളെ അനുസരിച്ച് അവനെ കൂതാശകളിൽ പങ്കെടുത്ത് അനുഗ്രഹീതമായി ജീവിക്കുമ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നുള്ളത് ദൈവനുപരാൻ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കണം. മരണത്തിന് ശേഷം ശൂന്യതയും മൂങ്ങാമൂളിയായിട്ടോ ഒന്നും ഇല്ലാതെ ഇരിക്കുകയല്ല, മരണത്തിനപ്പുറമായിട്ട് സജീവതയുണ്ട്. അവർ കേൾക്കുന്നു, അവർ സംസാരിക്കുന്നു, അവർ സജീവതയിലിരിക്കുന്നു. അവരുടെ ആത്മാക്കളുടെ അവസ്ഥ എന്താ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ അന്നാമയും പാസ്റ്ററും അടിസ്ഥാനമാക്കിയും മറ്റു കുറച്ച് വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയും കൂടി നമുക്ക് പഠിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. ക്ലാസ്സിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിച്ചു നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയും ബലഹീനതയും കൂടി ഓർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും. എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുണ്ടോ?
ഒന്നുമില്ല അച്ഛന്, വളരെയധികം നന്ദി അച്ഛൻ. ഞങ്ങൾ കേൾക്കാത്തതും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് വന്നു. അപ്പൊ ഇനി സംശയമുള്ളത് എന്റെ പേരിലോ അല്ലെ അച്ഛന്റെ പേരിലോ അറിയിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ച് പലർക്കും സംശയങ്ങൾ കാണും, അത് എഴുതി അറിയിക്കുക, അത് അച്ഛനെ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അച്ഛന് വളരെയധികം നന്ദി അച്ഛൻ.
ഓക്കെ ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതമാർപ്പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ ഗുഹയോടൊപ്പം സർവവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും നാഥ, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും എംഒബിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളുടെ ദേശദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിപ്പിക്കുമാറാകണമേ.
അപ്പം